പേജ് നമ്പർ 189 ഭാഗം 20. ചാണ്ടി ഡോക്ടറുടെ വചനപ്രഘോഷണത്തിൽ ചെന്ന് ബഹളമുണ്ടാക്കിയതിന് പോലീസുകാർ റബേക്കയെ പിടിച്ചു കൊണ്ടുപോയി. റേഷൻ കടക്കാരനാണ് മർഘലീത്തിയുടെ ഈ വിവരം പറഞ്ഞത്. റേഷൻ കടക്കാരനെ മാനസാന്തരത്തിന് വേണ്ടി കുറേ പ്രാർത്ഥിച്ചിട്ടുള്ളവളാണ് റബേക്ക. ജയിലെങ്കിൽ ജയില്, ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിക്കും, ഈ പോലീസുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, റബേക്ക പറഞ്ഞു. റബേക്കയ്ക്ക് പ്രേതബാധയുണ്ടെന്ന് ചാണ്ടി ഡോക്ടർ പറഞ്ഞു. റബേക്കയ്ക്ക് പ്രേതബാധയുണ്ടെന്ന് ചാണ്ടി ഡോക്ടർ പറഞ്ഞു. തൻ്റെ അരികിൽ കൊണ്ടുവന്നാൽ അവളെ സ്വസ്ഥയാക്കാം. അതിന് ഞാൻ കള്ളനും കൈക്കൂലിക്കാരനുമല്ലോ, റബേക്ക ചോദിച്ചു. അവളുടെ ആ നേരത്തെ നോട്ടം കണ്ട് ആളുകൾ പീഡിച്ചു പോയത്രേ. തനിക്ക് മനസ്സമാധാനമുണ്ടോടോ, റബേക്ക ചാണ്ടി ഡോക്ടറെ പുച്ഛിച്ചു. അവൾ വചനപ്രഘോഷണം കേൾക്കാനെത്തിയ ആളുകളോട് പറഞ്ഞു, ജയിലിലുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മാനസാന്തരപ്പെടും, എന്നാൽ നിങ്ങൾ ആരും മാനസാന്തരപ്പെടില്ല. കള്ളന്മാർക്ക് കൂട്ടാവും. പോലീസിന് ചിരി വന്നു. ഈ ഭ്രാന്തി തള്ള, എന്തൊരു വേഷം! രണ്ട് കുപ്പായം ഇട്ടിട്ടുണ്ടോ? ഒന്നിനും ഇത് ഒന്നായി. കഴുത്തിൽ ഒരു 10-16 കൊന്തകൾ, തോളിൽ 3 തോൾമുണ്ട്, ഒരു സഞ്ചിയും, കയ്യിൽ ഒരു വടി, നരച്ചതും അല്ലാത്തതുമായി പാറി പറന്ന് കിടക്കുന്ന മുടി, എന്നാലും ഒച്ച, അതിൻ്റെ കരുത്ത് ഭയങ്കരം. അവരവളെ കൂട്ടിക്കൊണ്ടുപോയി. അതിക്രമിച്ച് കടന്നതിന്, ചടങ്ങ് അലങ്കോലപ്പെടുത്തിയതിന്, ഡോക്ടറെ ചാണ്ടി അപമാനിച്ചതിന്, വടി പോലെയുള്ള മാരകായുധങ്ങൾ കയ്യിൽ വെച്ചതിന്. ഡോക്ടർ ചാണ്ടി വചനപ്രഘോഷണ രംഗത്തേക്ക്, രോഗശാന്തി ശുശ്രൂഷ രംഗത്തേക്കും കാൽ വെച്ചതു മുതൽ റബേക്ക അയാളെ വേട്ടയാടുകയാണ്. റബേക്കയുടെ പ്രാർത്ഥന പ്രാകൃതവും വിവരദോഷവും നിറഞ്ഞതുമാണെന്ന് ഡോക്ടർ ചാണ്ടിയുടെ പ്രാർത്ഥനാരീതികൾ കണ്ടപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്. റബേക്ക ബാധയേറ്റ പോലെ തുള്ളുന്നു, വായിൽ വന്നത് വിളിച്ചു പറയുന്നു, നാട്ടുകാരെ ശ്വാസിക്കുന്നു, പള്ളിയെ പുച്ഛിക്കുന്നു, അച്ഛന്മാരെ വെല്ലുവിളിക്കുന്നു. ചാണ്ടിക്ക് പഠിപ്പുണ്ട്, ഡോക്ടറാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യും. ധാനിയലച്ഛൻ്റെ ആശീർവാദവും ദൈവത്തിൻ്റെ കാരുണ്യവും തൻ്റെ കൂടെയുണ്ടെന്ന് ഓരോ പ്രാർത്ഥനയുടെ മുൻപും പിൻപും അയാൾ പറയുന്നു. തൻ്റെ രോഗശാന്തി ശുശ്രൂഷയിൽ ലക്ഷക്കണക്കിന് രോഗികൾ സുഖം തേടിയതായി എളിമയോടെ അയാൾ സാക്ഷ്യപ്പെടുത്തുന്നു. റബേക്കയുടെ ആക്രമണം അയാൾ കണക്കിലെടുത്തില്ല, അവളെ കണ്ടതായി പോലും നടിച്ചില്ല. കണ്ണിൽ കണ്ട തെരുവിലെല്ലാം അലഞ്ഞു നടക്കുന്നൊരുത്തി ഡോക്ടർ ചാണ്ടിക്ക് ഭീഷണിയല്ല. എങ്കിലും ബൈബിളിലെ സഭാപ്രാസംഗികൻ്റെ വാക്കുകൾ കൊണ്ട് റബേക്കയെ കുത്തിവീഴ്ത്താൻ അയാൾ ശ്രദ്ധിച്ചിരുന്നു. ലോകത്തിൽ ആദ്യമായി പാപം തുടങ്ങിയത് സ്ത്രീയിലൂടെയാണ്, ചാണ്ടി ഡോക്ടർ പ്രസംഗിച്ചു. ആളുകൾ നിശബ്ദരായിരുന്നു. സ്ത്രീകളിൽ ഒരാളും മറുത്തു ചിന്തിച്ചില്ല. തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാക്കാതെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാനായി അവർ സ്വന്തം കണ്ണും കാതും ചാണ്ടി ഡോക്ടർക്ക് കൊടുത്തു. ആവേശഭരിതനായി ചാണ്ടി ഡോക്ടർ ബൈബിൾ തുറന്ന് സഭാപ്രാസംഗികൻ്റെ വാക്കുകൾ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു. മരണത്തെക്കാൾ കൈപ്പുള്ളവളാണ് നാരിയെന്ന് ഞാൻ മനസ്സിലാക്കി. ലോകാഭിപ്രായം അറിയുന്നതിന് വേണ്ടി ചാണ്ടി ഡോക്ടർ ഹാളിൽ തിങ്ങിക്കൂടിയവരെ നോക്കി. ആരുടെ മുഖത്തും സഭാപ്രാസംഗികനെ ധിക്കരിക്കുന്ന യാതൊന്നും കണ്ടില്ല. അയാൾ ഒച്ച ഉയർത്തി. അവളുടെ ഹൃദയം കെണിയും വലയുമാണ്, കൈകൾ ചങ്ങലയും, ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും, എന്നാൽ പാപി അവളുടെ പിടിയിൽപ്പെടും. ബൈബിളിൽ നിന്നാണ് വായിക്കുന്നത്, അതിലപ്പുറം ഒരു വചനമില്ല. സ്ത്രീകൾ സാത്താൻ തങ്ങളുടെ കൂടെ പണിയെടുക്കുന്നു എന്ന അറിവിനെ ഒന്നുകൂടി ഉറപ്പിച്ചു. അവർ തുടകൾ കൂട്ടിപ്പിടിച്ചു, മുലകൾ എക്കിപ്പിടിച്ചു, തലമുടി മുണ്ടിട്ട് മുടി. ചാണ്ടി ഡോക്ടറുടെ ഏറ്റവും വലിയ കേൾവിക്കാരും പ്രചാരകനും സ്ത്രീകളായിരുന്നു, അതും പഠിപ്പും പരിഷ്കാരവുമുള്ള സ്ത്രീകൾ. വചന പ്രഘോഷണ രോഗശാന്തി ശുശ്രൂഷ പരിപാടികൾക്ക് പോകും മുമ്പ് അവർ ബ്യൂട്ടി പാർലറിൽ പോയി മുഖം മിനുക്കി, നഖം മുറിച്ചു, ചുണ്ട് ചോപ്പിച്ചു. വിദ്യാർത്ഥിനികൾ, കുടുംബിനികൾ, ഉദ്യോഗസ്ഥകർ, ഭക്തകൾ. റബേക്ക ശല്യം. രൂക്ഷമായ ഭാഷയിൽ നാൽക്കവരകളിൽ വെച്ച് അവൾ അവരെ അനുയായിച്ചികളെ നേരിട്ടു. ഒരുങ്ങിക്കിട്ടി എങ്ങടാ, തൊലിവെളുപ്പുള്ള ഇംഗ്ലീഷുകാരൻ പ്രസംഗിച്ചാലേ സൂക്കേട് മാറുള്ളൂ അല്ലേ. പിശാശി കയറിയവളെ പോലെയാണ് റബേക്ക അവരെ നോക്കിയത്. ദൈവത്തിൽ നിന്നല്ല, പിശാശിൽ നിന്നാണ് റബേക്കയുടെ പുറപ്പാടെന്ന് അവർക്ക് തോന്നി. നാട്ടിൽ ആദ്യമായി ഇംഗ്ലീഷിൽ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നത് ചാണ്ടി ഡോക്ടറാണ്. അത് അഭ്യസ്ത വിദ്യർക്ക് വേണ്ടിയാണ്. ഇസ്പേഡ് ആഴാങ്കുരികൾക്ക് റബേക്കയുടെ പ്രാർത്ഥന മതിയാകും. അഭ്യസ്ത വിദ്യർ അങ്ങനെയല്ല, അവർ ഭാഷയും സാഹിത്യവും ശ്രദ്ധിക്കും. ചാണ്ടി ഡോക്ടർ ഒരു വീട്ടിലും പോയി പ്രാർത്ഥിക്കില്ല. കൊട്ടേക്കാടൻ ബാങ്കിൻ്റെ സെമിനാർ ഹാളിലാണ് ഡോക്ടർ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നത്. മരുന്ന് വേണ്ട, ഓപ്പറേഷൻ വേണ്ട, സ്റ്റെതസ്കോപ്പ് വേണ്ട, രക്തപരിശോധനയും എക്സ്റേയും വേണ്ട, പ്രാർത്ഥന കൈവച്ച് പ്രാർത്ഥിക്കാം. എയ്ഡ്സ് മാറും, സാക്ഷ്യം പറയാൻ ആളുകളുണ്ട്. തങ്ങൾക്ക് എയ്ഡ്സ് മാറിക്കിട്ടിയ ചരിത്രം അവർ വിളിച്ചു പറയും. ചാണ്ടി ഡോക്ടറുടെ അടുത്തേക്കുള്ള ജനപ്രവാഹത്തെപ്പറ്റി എന്തു പറയാൻ? നാസ്തികന്മാരും ചില പാരമ്പര്യവാദി കമ്മ്യൂണിസ്റ്റുകാരും ഒഴികെ ചോരാങ്കുളത്തുള്ളവരൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. തിരക്ക് വായു വേഗത്തിൽ വർദ്ധിക്കുന്നതിനാൽ സ്ഥിരമായൊരു പന്തലിനുള്ള സ്ഥലം തേടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ചാണ്ടി. ഹൈവേയുടെ അരികിൽ വേണം, ചുരുങ്ങിയത് ഒരു 2 ഏക്കർ. പാടമായാലും മതി, മണ്ണിട്ട് നികത്താം. ആളുകൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളോടാണ് താല്പര്യം. അവർക്ക് രാഷ്ട്രീയം മടുത്തു. ചായക്കടയിൽ പോലും അവ പിറക്കുന്ന ചായ ഗ്ലാസ്സിൽ നോക്കി അവർ രാഷ്ട്രീയം പറയാതെ കുത്തിയിരിക്കും. ബാർബർ ഷോപ്പിൽ അവർ സിനിമയും സീരിയലും പറയും. രാഷ്ട്രീയം മുടിഞ്ഞു. രാഷ്ട്രീയ നേതാക്കന്മാർ വലിയ വലിയ കാറുകളിൽ പാഞ്ഞു നടക്കും. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പാർക്കും. പെൺമക്കളുടെ കല്യാണത്തിന് 100-200 പവന്റെ പണ്ടം കെട്ടിച്ച് പ്രദർശിപ്പിക്കും. കിട്ടിയ തരത്തിന് വിദേശ യാത്രയ്ക്ക് പോകും. സൂക്കേട് വന്ന പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ കിടന്ന് ചാവും. ഷുഗറും പ്രഷറും ക്യാൻസറും വന്നാണ് അധികവും ചാവുന്നത്. ക്രിമിനൽ കുറ്റക്കാരെ രക്ഷിക്കാൻ വളഞ്ഞ വഴിയിൽ പോയി ശ്വാസം മുട്ടി ചത്തവരും ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തവരുമുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും ചത്തവരെ പോലെ പെരുമാറുന്നവരുമുണ്ട്. അവരെ തല്ലിക്കൊല്ലാൻ മടുപ്പ് കാരണം സാധാരണക്കാർക്ക് കഴിയുന്നില്ല. ശവികൾ, സാധാരണക്കാരുടെ പ്രതികരണം ഇപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് അവർ ചാണ്ടി ഡോക്ടറുടെ വചനഘോഷണം കേൾക്കാൻ പോകും. ആഴ്ചയിൽ ബുധനും ശനിയുമാണ് ചാണ്ടി ഡോക്ടറുടെ പരിപാടി. രാവിലെ 8 മുതൽ ഉച്ച 1 മണി വരെ ആശുപത്രിയിൽ ജോലി. ഉച്ചയ്ക്ക് ശേഷം വചനം. രോഗശാന്തി, ശുശ്രൂഷ, ആയുർസൗഖ്യവും ശാരീരിക സൗഖ്യവും ഒന്നിച്ച് പ്രദാനം ചെയ്യുന്ന ചികിത്സയാണ് തൻ്റേതെന്ന് അയാൾ വാദിച്ചു. ആശുപത്രിയിൽ നിന്ന് രോഗശാന്തി ശുശ്രൂഷയിലേക്കും രോഗശാന്തി ശുശ്രൂഷയിൽ നിന്ന് ആശുപത്രികളിലേക്കും ജാതിയും മതവും നോക്കാതെ ആളുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. ആശുപത്രി മുറ്റത്ത് ആളുകളെ തടഞ്ഞു നിർത്തി റബേക്ക ചോദിച്ചു, കാലത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇയാൾ കൈക്കൂലി വാങ്ങും. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗശാന്തി ശുശ്രൂഷ നടത്തും. എന്നാ പിന്നെ ആശുപത്രി ചികിത്സയുടെ ചെലവഴിവാക്കിക്കൂടെ. ആളുകൾക്ക് അവളുടെ മലയാളത്തേക്കാൾ ചാണ്ടി ഡോക്ടറുടെ ഇംഗ്ലീഷാണ് കൂടുതൽ മനസ്സിലാവുക. ഡോക്ടർ ചാണ്ടിയുടെ ക്ലിനിക്കിൽ ഫീസ് റേറ്റ് വളരെ കൂടുതലാണെന്ന് പരാതിയുണ്ട്. ഓപ്പറേഷനുകൾക്കും മറ്റും എവിടെയും കേൾക്കാത്ത ഫീസാണ് അയാൾ ഈടാക്കുന്നത്. തറവാട് വിറ്റാലേ ചികിത്സ നടത്താൻ പറ്റൂ എന്ന് പലരും പരാതി പറയുന്നു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും രോഗികളെ വചനാഘോഷണത്തിലും രോഗശാന്തി ശുശ്രൂഷയിലും പങ്കെടുപ്പിക്കുന്നതിൽ അവർക്കും പരാതിയുണ്ട്. മതപരിവർത്തനത്തിനല്ലേ. രോഗികളാകട്ടെ ആശുപത്രി കിടക്കയിൽ നിന്ന് നേരെ വചനഘോഷണത്തിലേക്ക് പോകുന്നു. ഹിപ്നോട്ടിസം അവരുടെ ബന്ധുമിത്രാദികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പറഞ്ഞു. ഭയങ്കരമായ ഹിപ്നോട്ടിസം. അനുഭവ വിവരണങ്ങൾ, അവയ്ക്ക് നൽകുന്ന അഭിനയ മുഹൂർത്തങ്ങൾ. ചാണ്ടി ഡോക്ടറുടെ പ്രഭാഷണ കല സാധാരണക്കാരെ ആകർഷിച്ചത് വെറുതെയല്ല. കേട്ടിരിക്കുന്ന സ്ത്രീജനങ്ങൾ കണ്ണീരിൽ കുളിച്ചു. പുരുഷന്മാർ ഭക്തി പാരവശ്യത്തിൽ സ്വയം മറന്നു. അല്പം അനുനാസിക സ്വരത്തിൽ ശബ്ദത്തിന്റെ കേട്ടിറക്കങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിക്കൊണ്ടാണ് അയാൾ പ്രസംഗിച്ചിരുന്നത്. ബൈബിളും ഗീതയും ഖുറാനും കൊണ്ടാണ് അയാൾ പ്രസംഗിച്ചിരുന്നത്. ബൈബിളും ഗീതയും ഖുറാനും വാരി വിതറിക്കൊണ്ടിരിക്കും. സൂഫി സൂക്തങ്ങളും ഇടയ്ക്ക് ഗസലുകളും ഉണ്ടാവും. കണ്ണഞ്ചിപ്പോകുന്ന ശാസ്ത്ര സാഹിത്യം, പാട്ടും നാടകവും മിമിക്രിയും മോണോ ആക്ടും ഇഴകോർത്ത പരിപാടിയായിരുന്നു. ചാണ്ടി ഡോക്ടറുടെ സ്വ അനുഭവ സാക്ഷ്യം എന്നൊരു പരിപാടിയിലാണ് റബേക്ക വന്ന ബഹളം ഉണ്ടാക്കിയത്. ബാങ്ക് ഹാളിൽ തിങ്ങി നിറഞ്ഞിരുന്ന ഭക്തജനത്തെ നോക്കി വികാരഭരിതനായി ചാണ്ടി ഡോക്ടർ പ്രസംഗിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലൊരു സന്ധ്യാനേരത്തിൽ ഞാനൊരു കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ കാർ ഒരു വലിയ മണലോറിയുമായി കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത്. ഭയങ്കരമായ കൂട്ടിയിടിക്കലിൽ ആ കാർ തകർന്ന് തരിപ്പണമായി. ഞാനതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് ഭയം തോന്നിയില്ല. കാരണം കർത്താവിൻ്റെ 2 കൈകൾ എന്നെ കോരിയെടുത്ത് കാറിന് പുറത്തു വെച്ചു എന്ന് ഞാൻ കണ്ടു. ആ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ എത്രമാത്രം ബിസിയായിരുന്നുവെങ്കിലും നിന്റെ വാഹനത്തിൻ്റെ പിന്നാലെ അത് യാത്ര ചെയ്യുകയായിരുന്നു. കണ്ടു, ആ കർത്താവ് ബിസിയായിരുന്നു, വളരെ തിരക്കുള്ള ആളായിരുന്നു. എന്നിട്ടും എൻ്റെ പിന്നാലെ വന്നു. എനിക്ക് അപായം വരാതെ നോക്കി. എന്തിനാണ് കർത്താവ് അങ്ങനെ ചെയ്തത്? ആ കർത്താവിന് എന്നെ കൊണ്ട് ഇനിയും പലതും ചെയ്യിക്കാനുണ്ട്. ബാങ്ക് ഹാളിൻ്റെ പടിഞ്ഞാറൻ തലക്കിലെ വാതിലിൽ നിന്ന് ഒരു കൂറ്റൻ സ്ത്രീ സ്വരം തിരമാല പോലെ പൊന്തി വന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കി. അത് റബേക്കയായിരുന്നു. അസ്തമയ സൂര്യനും അവളുടെ പിന്നിലുണ്ടായിരുന്നു. വിശ്വസിക്കരുത്, റബേക്ക കൽപ്പിച്ചു. കാശിന് ഗതിയില്ലാത്തൊരു പാവത്തിന് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 5000 രൂപ കൈക്കൂലി കൊടുക്കണമെന്ന് ഇയാൾ പറഞ്ഞു. കർത്താവാണോ ഇയാളെ കൊണ്ട് അത് ചെയ്യിക്കണേ? ഇതാ കർത്താവിന് ഇയാളെ കൊണ്ട് ചെയ്യിക്കാനുള്ളത്? ആളുകൾ അസ്വസ്ഥരായി. ഈ സ്ത്രീക്ക് എന്താ? ഇയാൾക്ക് എന്തിനാ കൈക്കൂലി? രോഗശാന്തി ശുശ്രൂഷയ്ക്ക് ഒന്നും പറഞ്ഞ് മാസാമാസം അമേരിക്കയിൽ നിന്ന് ഇയാൾക്ക് കിട്ടുന്ന പണത്തിന് വല്ല കൈയും കണക്കുണ്ടോ? റബേക്ക അവളുടെ കയ്യിലെ വടി പൊക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്ക് ആൾക്കാർ ഇളകി. അവർ റബേക്കയെ പിടിച്ച് പുറത്താക്കി. അവിടെ കിടന്ന് ബഹളം വെച്ചതിനാൽ പോലീസിനെ വിളിച്ചു. റേഷൻ കടക്കാരൻ്റെ ഭാര്യ വളരെയധികം സങ്കടപ്പെട്ടു. ഒരുപാട് തവണ ആ സ്ത്രീ റബേക്കയുടെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. വലിയ മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ കയറ്റുക എന്ന് വെച്ചാൽ കഷ്ടമാണ്. ജാമ്യത്തിൽ ഇറക്കേണ്ടി വരും, റേഷൻ കടക്കാരൻ പറഞ്ഞു. മർഗലീത്തയ്ക്ക് വലിയ വേദന തോന്നി. നീതിയുടെ നിലവിളിയാണ് റബേക്കേച്ചി. നീതിക്ക് എന്ത് വില? ആരോരുമില്ലാത്ത റബേക്കേച്ചിയെ ജാമ്യത്തിലെടുക്കാൻ ആരുണ്ടാവും? ഞാൻ, മർഗലീത്തയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കരീക്കൻ പറഞ്ഞു. കരീക്കന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ല. നാസ്തികൻ ജോർജ് അവളെ ജാമ്യത്തിലെടുക്കാൻ ചെന്നു. എന്നാൽ ആ സാഹസിക ജയിലിലെ സഹോദരിമാർക്കും പോലീസുകാർക്കും വേണ്ടിയാണ് ഇനി തൻ്റെ പ്രാർത്ഥനാ ജീവിതമെന്നും ജാമ്യത്തിൽ ഇറങ്ങുന്നില്ലെന്നും പറഞ്ഞയച്ചു. മണ്ണെണ്ണ ചുവയുള്ള ഒരു പിടിച്ചോറ് കരീക്കൻ്റെ കാഴ്ചപ്പാടുകളെ വല്ലാതെ മാറ്റിമറിച്ചിരുന്നു. റേഷൻ കട അരിച്ചുവാരി കിട്ടിയ അരി അളന്നു നോക്കി പുഞ്ചിരിക്കുന്ന മർഗലീത്തയുടെ മുഖം അപ്പൻ്റെ മരണത്തേക്കാൾ വലിയ ആഘാതമാണ് അയാളുണ്ടാക്കിയത്. കണ്ണുനീര് കൂട്ടിയാണ് അയാൾ ആ ചോറുണ്ടത്. കരീക്കൻ അറിയാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ കത്തുകൾ എഴുതി ചെറിയൊരു ജോലി സംഘടിപ്പിച്ചു തരണം. നാട്ടിൽ നിൽക്കാൻ വയ്യ. ആരും ഇവിടെ സഹായിക്കുകയോ ജോലി തരികയോ ചെയ്യില്ല. ആരെങ്കിലും സഹായിച്ചാൽ അവരതിൽ നിന്ന് തടയുന്നതിനും ആളുകളുണ്ട്. ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ മർഗലീത്ത, അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ജീവിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ച് കിടന്ന് മർഗലീത്ത ഉറങ്ങിപ്പോവും. കരീക്കൻ പുറത്തു പോവുക എന്ന ആശയം അവൾക്ക് ദുഃഖമായിരുന്നു. അതവൾ അയാളോട് സൂചിപ്പിച്ചില്ലെന്ന് മാത്രം. അഗാധമായ സ്നേഹത്തോടെ അവളെ നോക്കിക്കൊണ്ട് കരീക്കൻ വിചാരിക്കും, നീ പ്രേമത്തിലേക്കും ഞാൻ മരണത്തിലേക്കുമാണ് സഞ്ചരിക്കുന്നത്. കരീക്കൻ ഉപേക്ഷിച്ചിട്ട് ചെന്നാൽ അപ്പൻ്റെ സ്കൂളിൽ ജോലി കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞയച്ചതായി മർഗലീത്തയ്ക്കൊരു ദൂത് വന്നു. അകന്ന ബന്ധത്തിലുള്ളൊരു ചേടത്തിയാരാണ് ദൂതും കൊണ്ടുവന്നത്. ചേടത്തിയാർക്ക് കൂട്ട് അവരുടെ മന്ദബുദ്ധിയായ മകനായിരുന്നു. രാത്രി നേരത്താണ് അവർ വന്നത്. പകൽ ആരെങ്കിലും കാണും, ചണ്ണകൾ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നു എന്ന് വാർത്ത വരക്കും. ബന്ധുക്കളിൽ വെച്ച് പഠിപ്പും വിവരവും പണവും ഇല്ലാത്ത ഒരുത്തിയെ തന്നെ ദൂത് പറഞ്ഞേക്കാൻ തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ്. അവരാകുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. നിലത്ത് കുനിഞ്ഞിരുന്ന് കത്തുകൾ എഴുതുകയായിരുന്നു മർഗലീത്തയും കരീക്കനും. അറിയാവുന്നവർക്കൊക്കെ എഴുതുക, സഹായം അഭ്യർത്ഥിക്കുക. വ്യക്തികൾക്ക്, സംഘടനകൾക്ക്, അതാണിപ്പോൾ അവരുടെ ജോലി. സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. പക്ഷെ പള്ളിയെ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരച്ഛനും കന്യാസ്ത്രീക്കും ഇടം കൊടുക്കാൻ അവർക്ക് വിഷമമുണ്ട്. അത് മുന്നോട്ടുള്ളവരുടെ പ്രവർത്തനങ്ങളെ തന്നെ വല്ലാതെ ബാധിക്കും. വ്യക്തിപരമായ അവർക്ക് കരീക്കൻ്റെ ബഹുമാനം തന്നെ. ചണ്ണേറെ വർക്കിമോഷ്ടെ വീട്ടിൽ എന്നും തർക്കവും വഴക്കുമാണ്. ദൂതും കൊണ്ടുവന്ന സ്ത്രീ പറഞ്ഞു, അമ്മയും മക്കളും തമ്മിലാണ് വഴക്ക്. മർഗലീത്തയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത് അവൾക്ക് കൊടുക്കണമെന്നാണ് അമ്മ ഇപ്പോൾ പറയുന്നത്. ഇത് ആൺമക്കൾക്ക് തലകെ കൊണ്ട് അടിയായിരിക്കുകയാണ്. അവരുടെ ഭാര്യമാർ ജലപാനം കഴിക്കുന്നില്ല. ആലീസിന് കടുംപിടുത്തമില്ല. സിൽവി പറയുന്നത് ഒപ്പം നിന്നിട്ട് അമ്മ കാലുമാറിയെന്നാണ്. മർഗലീത്തയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അമ്മയുടെ പേരിലുള്ളതൊക്കെ അമ്മ അവൾക്ക് എഴുതി കൊടുക്കും. അങ്ങനെയും ഞാൻ ചെയ്താൽ ചവിട്ടി പുറത്താക്കുമെന്നാണ് ജോൺ ചണ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. പൊക്കോ, ചാവാൻ കെടുക്കുമ്പോൾ ആ പകുത്തിയച്ഛൻ അന്ത്യകുദാശ തരൂ. ബഹുമാനമില്ലാതെ അമ്മയോട് പറയുന്ന വാക്കുകൾ പോളിനെ വിഷമിപ്പിച്ചു. കേസും കോടതിയും ആയാൽ മർഗലീത്തയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ വേണ്ടിവരും. അമ്മയും മക്കളും കോടതി കയറണോ? പോൾ ചോദിച്ചു. അതുമല്ല, മർഗലീത്ത സ്കൂളിന് മുൻപിൽ സത്യാഗ്രഹം ഇരുന്നാൽ മരിച്ചുപോയ അപ്പന് വരെ നടക്കേണ്ടാണ്. നിയമത്തിൻ്റെ നൂലാമാലകളിൽ പോയി കുടുങ്ങണോ വെറുതെ? നിയമം തനിക്ക് പുല്ലാണെന്ന് ജോൺ ചണ പറഞ്ഞു. കാശു കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്ത നിയമമുണ്ടോ? ഒതുക്കേണ്ടവരെയൊക്കെ എങ്ങനെ ഒതുക്കണമെന്നും തനിക്കറിയാം. കുറേ നേരമായി ഇത് കേൾക്കണു. നീ എന്തോട്ട് തേങ്ങേണ്ട ചെയ്യ? തല്ലിക്കൊല്ലോ എന്നാ ആദ്യം അതാ നടക്കട്ടെ. അമ്മ വല്ലാതെ ശോഭിച്ചു, പിന്നെ സങ്കടപ്പെട്ടു. എണ്ണിപ്പെറുക്കി കരയാൻ തുടങ്ങി. പറക്കി മാഷ എങ്ങനെ വളർത്തിയ മോളാണ് മർഗലീത്ത. തമ്പുരാനെക്കുറിച്ച് ഒരു വറ്റെൻ്റെ തൊണ്ടയിൽ നിന്ന് കീഴ്പോട്ടിറങ്ങണില്ല. അന്നത്തിൻ്റെ മുമ്പിലാ ചെന്നിരുന്നാ തുടങ്ങും ക്രാവിൻ്റെ വിചാരം. പശ്നി ഇരുന്നാ പറയണേ. റേഷൻ ഷോപ്പ് അടിച്ചു വരാൻ പോവാണ് പറക്കി മാഷിൻ്റെ മോള്. എനിക്ക് വേണ്ട നിങ്ങളുടെ ചോറും പലഹാരവും. അമ്മ നെഞ്ചത്തടിച്ചു. അമ്മയുടെ പിടിവാശി കാരണമാണ് ആങ്ങളമാരും നാത്തൂമാരും ഈ നിർദ്ദേശം വെച്ചേക്കണേ. കരീക്കൻ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് ചെന്നാ ജോലി തരും. ചേടത്തിയാർ പറച്ചിൽ നിർത്തി. കരീക്കനെ എത്തി നോക്കി. കുനിഞ്ഞിരുന്ന് എഴുതുക തന്നെയാണ്. ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. ഭാഗ്യമെന്ന് ആ സ്ത്രീ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. മോള് തിരിച്ചു ചെന്നാൽ ഇതുവരെ ഉണ്ടായതൊക്കെ ആങ്ങളാരൊക്കെ ക്ഷമിക്കും. വേറെന്തെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടോ എൻ്റെ ആങ്ങളാർ? ഇല്ല. എന്നാ ചേടത്തിയാർ പൊക്കോ? അപ്പം ഞാനെന്താ അവരോട് പറയണ്ടേ? ഒന്നും പറയണ്ട. ചേടത്തിയാർ കുഴങ്ങി. അവർ സംശയിച്ചു നിന്നു. മർഗലീത്ത വാതിലടച്ചു. വാതിലടച്ച് സാക്ഷിയിട്ടിട്ട് അവൾ പൊട്ടി പൊട്ടിച്ചിരിച്ചു. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് മർഗലീത്ത ഇങ്ങനെ ചിരിക്കുന്നത് കരീക്കൻ കണ്ടിട്ടില്ല. സമ്മതിക്കായിരുന്നില്ലേ? എഴുതുന്നിടത്ത് നിന്ന് തല ഉയർത്താതെ കരീക്കൻ ചോദിച്ചു. മർഗലീത്ത അയാളുടെ അടുത്ത് ചെന്നിരുന്നു. കഴുത്തിലൂടെ കൈയിട്ട് അയാളുടെ മുഖം തന്നോടടുപ്പിച്ചു. ഇടത്തെ കവിളത്ത് ഗാഠമയമ വെച്ചിട്ട് അവൾ ചോദിച്ചു, അത്രയ്ക്ക് നിസ്സാരമാണോ എനിക്ക് എൻ്റെ ഈ കൊച്ചച്ഛൻ? കരീക്കൻ വികാരഭരിതനായി. അയാളുടെ ചുണ്ട് വിറച്ചു, കണ്ണു നിറഞ്ഞു. മർഗലീത്തയുടെ മടിയിൽ അവളുടെ അടിവയറിലേക്ക് മുഖം ചേർത്ത് അയാൾ കിടന്നു. എങ്കിലും അതൊരു സാധ്യതയല്ലേ എന്ന് ചിന്തിച്ചു അയാൾ. അയാൾ ഉപേക്ഷിച്ചു ചെന്നാൽ മർഗലീത്തയ്ക്ക് ആ ജോലി കിട്ടുമെങ്കിൽ സ്നേഹം മാത്രം തിന്ന് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? വീട്ടുവാടക, മറ്റു ജീവിത ആവശ്യങ്ങൾ, പ്രണയത്തിന് മേയാൻ പറ്റാത്ത വരണ്ട ജീവിത മേഖലകൾ. മർഗലീത്ത തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എന്ന മുഖവരയോടെ കരീക്കൻ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മർഗലീത്തയുടെ മുഖം ചുവന്നു. കരീക്കൻ പിന്നെ എന്തു ചെയ്യും? അവൾ ചോദിച്ചു. മർഗലീത്തയുടെ വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്തുകൊണ്ട് കരീക്കൻ ഒരു ചെറുചിരിയോടെ പറഞ്ഞു, ഈശോ വിശിയായിട്ട് സ്തുതിയായിരിക്കട്ടെ. മർഗലീത്തയുടെ വാലിന്മേൽ തൂങ്ങിയാണോ ഞാൻ ജീവിക്കേണ്ടത്? അതെ, തൽക്കാലം എൻ്റെ വാലിന്മേൽ തൂങ്ങിയാണ് കരീക്കൻ ജീവിക്കേണ്ടത്. ഇത് കണ്ടോ, മണ്ണെണ്ണ ചുവയുണ്ടെങ്കിലും ഒരു പിടി ചോറ്, കത്തെഴുതാൻ കാശ്,
കരിക്കിന് ലോകവിവരം അറിയാൻ റേഷൻ കടയിലെ പത്രം. പ്രണയവും വിശപ്പും കാമവും മങ്കിടാൻ ഒരു കിടക്ക. മർഗലീത്ത പെട്ടെന്ന് നിശബ്ദയായി. അവൾ അവിടെ എഴുന്നേറ്റു പോയി. കരീക്കൻ വിഷമിച്ചു. ചാരപ്പൊട്ടുകൾ പറന്നു പറ്റിയ മുടിയോടെ അടുപ്പിനരികിലിരിക്കുന്ന മർഗലീത്തയോട് ചേർന്ന് അയാളിരുന്നു. തീക്കനലുകളുടെ ചുവന്ന വെളിച്ചത്തിലേക്ക് നോക്കി ഏറെ നേരം അയാൾ അങ്ങനെ ഇരുന്നു. മർഗലീത്തയോട് നീതി ചെയ്യുന്നില്ല എന്ന് തോന്നൽ അയാളുടെ നെഞ്ചിൽ നീർ പിടിച്ചു.